ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ്ലി യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുമ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം മാനസികാരോഗ്യമാണ്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. വിലയേറിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് റോള ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലിയാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
യെസ് മാം.
നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്?
പേര് പറയാൻ
കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓ, ആയിക്കോട്ടെ, സംസാരിച്ചോളൂ കേട്ടോ.
ഡോക്ടർ, ഹൗ ആർ യു?
ഫൈൻ ഫൈൻ, പറഞ്ഞോളൂ.
ഡോക്ടർ, ഞാൻ ഡോക്ടറിന്റെ ഇത് മെസ്സേജസ് ഇത് കേട്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞ സെയിം സിംപ്റ്റംസ് എനിക്കുണ്ട്. ഞാൻ 2004 തൊട്ട് ഇവിടെ ദുബായില് വന്നതായിരുന്നു. പക്ഷെ ഇപ്പം ഈ കോവിഡ് വന്നപ്പം തൊട്ട് ഭയങ്കര ഡിപ്രഷനാണ്. മീൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു ഇഷ്യൂ ആണ്. മീൻസ് എന്റെ എനിക്ക് വൈഫും രണ്ട് കുട്ടികളും ഉണ്ട്. പക്ഷേ വൈഫുമായിട്ട് ഒന്നും എനിക്ക് കോണ്ടാക്ട്, ബിക്കോസ് ഞാൻ ടോട്ടലി ഡിപ്രസ്ഡ് ആണ്. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല.
നിങ്ങള് എന്ത് നിങ്ങളെ പ്രശ്നങ്ങള് നോക്കി, എന്താ ജോലി ചെയ്യുന്നത് നിങ്ങള്?
ഞാൻ സെയിൽസിലാണ്.
എന്താണ്?
സെയിൽസിലാണ്.
അന്നേരം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ?
ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ ജോലിയിലും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്.
അപ്പൊ അത് നിങ്ങള് നമുക്കിങ്ങനെ ഒരു ഫോണിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങള് അതൊരു ഡിപ്രഷന്റെ ഭാഗമായിട്ടോ ആൻസൈറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വരാം. അത് ഉടനെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അഡ്വൈസ് തേടുക.
പക്ഷേ ഓക്കെ, അതായത് ഏത് ജിപി ആണോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് തന്നെയാണോ?
ജിപിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സൈക്യാട്രിസ്റ്റുകൾ, സ്പെഷ്യലിസ്റ്റ് സൈക്യാട്രിസ്റ്റുകളെ തന്നെ കാണണം. ജിപിക്ക് ഇത്തരം മരുന്നുകളോ മറ്റുള്ള ഒന്നും എഴുതാൻ കഴിയില്ല. സ്പെഷ്യലിസ്റ്റ് സൈക്യാട്രിസ്റ്റ്, ഇപ്പൊ ഞാനൊക്കെ ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. ആ സൈക്യാട്രിസ്റ്റിനെ കാണുക. സൈക്യാട്രിസ്റ്റിനെ കണ്ടുമ്പോ അവര് ഇത് കാര്യങ്ങൾ നോക്കിയിട്ട് ചിലൊരു മെഡിക്കേഷൻ തന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഞാൻ ഒത്തിരി എഡ്യൂക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. എനിക്ക് അറിയത്തില്ല എന്തോ ചെയ്യേണ്ടതെന്ന്.
അതാണ് പറഞ്ഞത്, അതിന് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു ഡോക്ടറെ സമീപിക്കുക, ഡോക്ടർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നല്ല റിക്കവറി വരും.
സുഹൃത്തെ, നമ്മളിപ്പോ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അവസാനം പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹത്തെ പോയി ഒന്ന് കാണു കേട്ടോ. ഡോക്ടർ, നമ്മൾ ആദ്യം സംസാരിച്ചു വന്ന കാര്യത്തിലേക്ക് എന്നെ തിരിച്ചു പോകാം അല്ലേ?
ഓക്കെ.
നമ്മളിന്നിപ്പോ
അപ്പൊ നമ്മളെ ഈ മാനസിക ആരോഗ്യം മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ നമ്മള് അതിനൊരു അത്തരത്തിലുള്ള മനസ്സിന്റെ ഒരു അവസ്ഥയാക്കി അങ്ങനെ കാണാനും അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ ഉണ്ട് എന്നുള്ളതും അതിലൂടെ പൂർണ്ണ മുക്തിയിലേക്ക് നമുക്ക് നേടി പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആളുകളിലേക്ക് എത്തിക്കേണ്ടതും. പക്ഷെ പലപ്പോഴും അത് ആ അവസ്ഥ നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു പ്രശ്നം വരുമ്പോ വീണ്ടും അതൊരു ഒറ്റപ്പെടുത്തൽ പോലെ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇപ്പൊ നമ്മൾ ഈ കോവിഡ് പശ്ചാത്തലത്തിലൊക്കെ പലതരത്തില് ബിസിനസ്സുകളെ ബാധിക്കുകയും അപ്പോ അതിനോടനുബന്ധിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും നമ്മളൊക്കെ കമ്മിറ്റ്മെന്റുകള് നിറവേറ്റാൻ പറ്റാതെ വരുമ്പോ മനസ്സിനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ ഉണ്ടാവുന്ന അവസ്ഥകളുണ്ട്. അതുപോലെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികളൊക്കെ വിദ്യാലയങ്ങളൊക്കെ പൂട്ടിയപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള കുറെ അഡിക്ഷൻസും അതുപോലുള്ള മറ്റുള്ള സ്വഭാവ രീതികളിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ തന്നെ നമ്മളെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നു, നമുക്ക് ഇൻകം കുറഞ്ഞു, ചെലവ് കൂടി. അപ്പം അതിനെ ടോളറേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാവർക്കും പെട്ടെന്ന് സാധിച്ചോളന്നില്ല. കുടുംബത്തിലെ ഒരു ഏണിംഗ് ആള് എന്നുള്ളവർക്ക് ഞാനാണെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളല്ലെങ്കിൽ അവരും കൂടി അത് മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടും. അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ചെലവുകളെ കണക്കൂട്ടി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കഴിവുണ്ടാവണം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരാളെ തലയിലാണെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം എന്നുള്ള പോലെ ചിലപ്പോൾ ആത്മഹത്യയിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ എത്തിയേക്കാം.
തീർച്ചയായും
എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ലാണ്. ചില മനസ്സുകൾക്ക് ചില വിഷമങ്ങൾ താങ്ങാൻ കഴിയില്ല.
അതെ അതെ, തീർച്ചയായിട്ടും.
എസ്പെഷ്യലി ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റീസിന് അധികം കൂട്ടുകെട്ടില്ലാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കാണ് ഇത് പ്രശ്നങ്ങൾ കൂടുക. മറ്റുള്ള നമ്മൾ കുറെയൊക്കെ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു റിലീഫ് കിട്ടും. തീർച്ചയായും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരിക.
എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഈ പാൻഡമിക് കഴിഞ്ഞതെന്ന് പറയാൻ പറ്റില്ല, ഇതുവരെയും തീർന്നിട്ടില്ലല്ലോ, ഇനി എത്ര നാള് നീണ്ടു പോകുന്നു അറിയില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ രോഗാവസ്ഥകൾ, മനസ്സും ശരീരവും ഒക്കെ അതിനോടൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു വിഷയം എടുത്തപ്പോ ആർക്കും എപ്പോഴും വരാല്ലേ മനസ്സിന് പ്രശ്നങ്ങൾ. അപ്പോ
തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കുറെ നല്ല വശങ്ങളുണ്ട് കേട്ടോ. അതായത് കോവിഡ് എന്ന് പറഞ്ഞപ്പോ നമ്മളോട് ആരോടും ചോദിച്ചിട്ട് വന്നതല്ല, ഒരു വൈറസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെ അതിജീവിക്കാൻ നമ്മളിപ്പോ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഈ ജനറേഷനിൽ മുമ്പ് വന്നിട്ടുള്ള കോളറായ പോലെ പല പാൻഡമിക് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ ഈ ജനറേഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് മാത്രം വായിക്കുകയും പരീക്ഷ എഴുതുകയും മാത്രമേ ചെയ്തിരിക്കുന്നത്,
തീർച്ചയായിട്ടും
നമ്മൾ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മളെ ഈ ജനറേഷനിൽ അത് അനുഭവപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുകയാണ്, ഒരു പ്രതിരോധ ശക്തി നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് പല ഇതിനെ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് കുറച്ച് കിട്ടും. ഇപ്പൊ ഈ കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളായിട്ടുള്ള ആർഭാടങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറെയൊക്കെ ഒരു കുറവ്
വന്നിട്ടുണ്ട്. ശരിയാണ്.
മറ്റേത് അതൊരു ഒരു ശതമായിട്ട് കൂട്ടുകയായിരുന്നു. നമുക്കിപ്പോ ഒരു കല്യാണത്തിന് കുറെ ആളുകളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് എന്റെ മനസ്സ് ആദ്യം വന്നിരിക്കുന്നത്.
സത്യം
മനസ്സിലായി. ഇപ്പോ നിങ്ങൾ തന്നെ പറയാണ് അങ്ങനെ നമ്മളെ പ്രാർത്ഥന മതി, ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും, കല്യാണങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനൊരു കംപ്ലൈന്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. മുൻകാലത്ത് ഒരു കല്യാണ കത്തില്ലാത്തൊരു കല്യാണം ഇല്ല. ഇപ്പൊ കല്യാണ കത്തിന് പ്രസക്തി കുറഞ്ഞു. വാട്സപ്പും ഇതൊക്കെ അഡ്വാൻസ് ആയി വന്നപ്പോ അതിലൂടെ വിളിച്ചാലും അതിനെ ആളുകൾക്ക് ഇപ്പൊ ഒരു കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കുറെ മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് വരുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവ്സ് നമ്മൾ തട്ടിക്കളയാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് അതിജീവിച്ച് മുന്നോട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പഠിക്കുക, അതാണ് ഇതിന്റെ പാഠം.
ഓക്കെ ഓക്കെ ഡോക്ടർ. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരും ഇടവേളയ്ക്ക് ശേഷം.
മാതൃമലയാളത്തിന്റെ മന്ത്രധ്വനി പ്രവാസി ഭാരതി 153.9 AM.